നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു കാഫിരുകൾക്കിടയിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു കാര്യം. പ്രവാചകന്റെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര നല്ല സ്വഭാവത്തിനുടമയായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അവർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം സൂറത്തു ലുഖ്മാനിൽ അല്ലാഹു പറയുന്നുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന് നൽകിയിരിക്കുന്ന നസീഹത്ത്, വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കുക, വൻഹ അനിൽ മുൻകർ, നീ തിന്മ വിലക്കുക, വസ്ബിർ അലാ മാ അസാബക, നിനക്ക് അതിൽ ബാധിക്കുന്ന നിനക്ക് അതിന്റെ വിഷയത്തിൽ വരുന്ന മുസീബത്തുകൾ പ്രയാസങ്ങൾ സബർ ചെയ്യാൻ നീ തയ്യാറാവുക, സബർ ചെയ്യാൻ തയ്യാറാവുക. കാരണം നമ്മൾ നല്ല രീതിയിൽ പറയുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും പ്രവാചകനെ മക്കയിലെ കാഫിരുകൾ ഇത്രയും അധികം ഇഷ്ടപ്പെട്ടിട്ട് പോലും പ്രവാചകൻ നന്മ പറഞ്ഞപ്പോൾ പ്രവാചകനെ അവർ എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മോശമായ ഒരു വാക്ക് പറയാൻ പോലും ഉയർത്താത്ത നാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് പറയാൻ തുടങ്ങിയതിനു ശേഷം കള്ളനാണെന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു, എന്തൊക്കെ മോശം പറയാൻ വേണ്ടി സാധിക്കുമോ അതൊക്കെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആർക്കെങ്കിലും നസീഹത്ത് നൽകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ചില ആൾക്കാരോട് പറയുമ്പോൾ കടുപ്പത്തോട് പറയേണ്ടി വരും. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഭാര്യയോടാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു തവണ പറഞ്ഞ് അല്ലെങ്കിൽ രണ്ട് തവണ പറഞ്ഞ് മൂന്ന് തവണ പറഞ്ഞ് മനസ്സിലാകുന്നില്ലെങ്കിൽ ചില സമയത്ത് നമ്മളൊന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ അവരത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ ഉലമാക്കൾ അത് അനുവദിച്ചിട്ടുണ്ട്. ഇമാം ഹലീമി റഹിമഹുല്ലാ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, യംബഗി അൻ യർഫഖ ഫീ മവാദിഇ റിഫ്ഖ്, നമ്മൾ സൗമ്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് സൗമ്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം, കൈകാര്യം ചെയ്യണം. വയുഅന്നിഫ ഫീ മവാദിഇ ഉൻഫി, ശക്തമായി പറയേണ്ട ചില സാഹചര്യങ്ങൾ വരും, അങ്ങനെയാണെങ്കിൽ അവിടെ ശക്തമായി പറയണം. വയുകല്ലിമു കുല്ല തബഖത്തിൻ ബിമാ യഅലം അന്നഹു അൽയഖു ബിഹിം, ഓരോരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് എങ്ങനെ പറഞ്ഞാലാണ് അവർ സ്വീകരിക്കാൻ സാധ്യത, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ചില ആൾക്കാരോട്, വീട്ടിലൊക്കെയുള്ള ചില ആൾക്കാരോട് നല്ല രീതിയിൽ പറഞ്ഞാൽ അവർ പെട്ടെന്ന് സ്വീകരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പറഞ്ഞാൽ അവർ പെട്ടെന്ന് സ്വീകരിക്കും, അങ്ങനെയാണെങ്കിൽ അവരോട് ആ രീതിയിൽ പറയുക. എന്നിട്ട് ഇമാം ഹലീമി പറയുന്ന വലിയ ഉപദേശം, വലാ യുദ്ഖിലു അലൈഹി മദ്ഖലൻ യസീറു സബബൻ ലിറദ്ദി നസീഹതി, നമ്മൾ കാരണം നമ്മുടെ നസീഹത്ത് തള്ളപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ഒരാൾക്ക് നസീഹത്ത് കൊടുക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് നസീഹത്ത് കൊടുക്കുക, അപ്പൊ ഒരുപക്ഷെ ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞത് കൊണ്ടായിരിക്കും അവൻ സ്വീകരിക്കാത്തത്. അപ്പൊ നമ്മൾ കാരണം നമ്മൾ കൊടുക്കുന്ന നസീഹത്ത് തള്ളപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യുഅന്നിഫു ഫീ മവാദിഇ റിഫ്ഖ്, നല്ല രീതിയിൽ പറയേണ്ട സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും കടുപ്പം കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കടുപ്പം കാണിക്കേണ്ട സ്ഥലത്ത് നല്ല രീതിയിലും പറയരുത്, മറിച്ച് അവിടെ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് ആ വിഷയത്തിൽ ഇടപെടണമെന്ന് ഇമാം ഹലീമി റഹിമഹുല്ലാ പറയുന്നതായി അദ്ദേഹത്തിന്റെ കിതാബുൽ മിൻഹാജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉലമാക്കൾ പറയുന്നു, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നുള്ളത് ഒരു രോഗിക്ക് ഒരു ഡോക്ടർ മെഡിസിൻ നൽകുന്നത് പോലെയാണ്, ഒരു രോഗിക്ക് ഒരു ഡോക്ടർ മെഡിസിൻ നൽകുന്നത് പോലെയാണ്. ചില ആൾക്കാർക്ക് സാധാരണ ഒരു കാപ്സ്യൂൾ നൽകിയാൽ അദ്ദേഹത്തിന് രോഗം ശിഫയാവും, ചില ആൾക്കാർക്ക് ഓപ്പറേഷൻ വേണ്ടിവരും. അപ്പൊ എങ്ങനെയാണോ ആവശ്യം അതനുസരിച്ച് ആൾക്കാരെ നമ്മൾ പെരുമാറാൻ പഠിക്കണം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളയോട് ചോദിക്കപ്പെട്ടു, നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിലക്കുമ്പോഴും ശക്തമായ സ്വഭാവമാണോ സ്വീകരിക്കേണ്ടത്, അതല്ല സൗമ്യമായ സ്വഭാവമാണോ സ്വീകരിക്കേണ്ടത്? ഷെയ്ഖ് പറഞ്ഞു, ഹഫിളഹുല്ലാ അറിവില്ലാത്ത ആൾക്കാരോടാണെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരോടാണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഏറ്റവും സൗമ്യമായ രീതിയിലാണ്. ഇനി നേരെ മറിച്ച് അറിഞ്ഞിട്ടും കിബറോടുകൂടി ചെയ്യാത്ത ആൾക്കാരോടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശക്തമായി പറയാമെന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഉലമാക്കൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു വിഷയം, ബാറകല്ലാഹു ഫീക്കും, തെറ്റുകൾ എതിർക്കുന്നതിന് ചില ക്രമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. തെറ്റുകൾ എതിർക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ, എങ്ങനെയാണ് തെറ്റുകൾ എതിർക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റാ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദി فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان رواه مسلم. ഒരു വ്യക്തി ഒരു തെറ്റ് കാണുകയാണെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവന്റെ കൈ കൊണ്ട് എതിർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ തെറ്റ് എതിർക്കുന്നതിന്റെ ഒന്നാമത്തെ പടി എന്താണ്? കൈ കൊണ്ട് എതിർക്കുക. ഇവിടെ ഉലമാക്കൾ പറയുന്നു, കൈ കൊണ്ട് എതിർക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നത് അധികാരമുള്ളവർക്കാണ്. കൈകൊണ്ട് എതിർക്കാൻ, ഒരു തെറ്റ് കൈകൊണ്ട് എതിർക്കാൻ ഇസ്ലാം അനുവദിക്കുന്നത് അധികാരമുള്ളവർക്കാണ്. അധികാരമുള്ളവരെന്ന് പറയുമ്പോൾ ഭരണാധികാരികൾ, അല്ലെങ്കിൽ ഭരണാധികാരികൾ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ, ഒരു വീട്ടിലാണെങ്കിൽ ഉപ്പ, ഒരു ജോലി സ്ഥലത്താണെങ്കിൽ അതിന്റെ മുതലാളി, ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള തെറ്റുകൾ കൈകൊണ്ട് എതിർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. അവിടെ ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു സ്ഥാപനമുണ്ട്, അവിടെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അവിടെ കൈകൊണ്ട് എതിർക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് അധികാരമുള്ള സ്ഥലത്താണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തെറ്റുകൾ കൈകൊണ്ട് എതിർക്കാം. ഇനി അധികാരമില്ലാത്ത സ്ഥലത്താണെങ്കിൽ അവിടെ കൈകൊണ്ട് എതിർക്കാൻ പാടില്ല. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ, അയാൾ കൈയെല്ലാം പിടിച്ച് വലിച്ച്, അത് ഫിത്നാവാൻ സാധ്യത. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, അത് കൂടുതൽ ഫിത്നയുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികാരമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ യാതൊരു കാരണവശാലും കൈകൊണ്ട് തെറ്റിനെ എതിർക്കാൻ പാടില്ല. അപ്പോൾ തെറ്റ് എതിർക്കുന്നതിന്റെ ഒന്നാമത്തെ പദവി എന്താണ്? കൈകൊണ്ട് തെറ്റിനെ എതിർക്കുക, അത് അധികാരമുള്ളവർക്ക്. ഇപ്പം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അധികാരമുണ്ട്, അവിടെ തിരുത്താം. ഒരു വീട്ടിൽ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അധികാരമുണ്ട്, അദ്ദേഹത്തിന് അത് തിരുത്തി കൊടുക്കാം, കൈകൊണ്ട് തിരുത്താം. ഒരു മകൻ എന്തെങ്കിലും ഒരു ഹറാമ് കാണുന്നത് കണ്ടാൽ ഫോൺ പിടിച്ചു വാങ്ങാം. ഈ ഒരു കാര്യം അധികാരമുള്ളവർക്കാണ്. രണ്ടാമത്തെ മർത്തവ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈലം യസ്തദിഉ ഫബിലിസാനി, ഇനി കൈകൊണ്ട് സാധിക്കാത്തവരാണെങ്കിൽ അവർ നാവുകൊണ്ട് തെറ്റിനെ എതിർക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാവുകൊണ്ട് തെറ്റിനെ എതിർക്കുക എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഒന്നുകിൽ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവനോട് പറയുക, ഇത് ചെയ്യരുത്, ഇത് ഹറാമാണ്, ഇന്നതിന്റെ വിധി ഇതാണ്, ആ വിഷയത്തിൽ ഇന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ അതിന്റെ രൂപം എങ്ങനെയായിരിക്കും? അതിനെതിരായ ഒരു ഖൈർ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആ തെറ്റില്ലാതാകും. ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറയുന്നത് പോലെ ചില തെറ്റുകൾ നീങ്ങാൻ, ഇപ്പൊ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഉപദേശം നൽകുകയാണെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കും, അത് മതിയാകും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സമ്പാദിക്കുന്നത് സ്വന്തമായി അധ്വാനിച്ചിട്ടാണ്, സ്വന്തമായി ഞാൻ എന്റെ കൈകൊണ്ട് വരച്ചിട്ടാണ് സമ്പാദിക്കുന്നത്. എന്താണ് വരക്കാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റൂഹുള്ള വസ്തുക്കളാണ് ഞാൻ വരക്കാറ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, റൂഹുള്ള കാര്യങ്ങളെ കൈകൊണ്ട് വരക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ഒരു നിറം മാറി, അദ്ദേഹത്തിന് വളരെ പ്രയാസമായി, കാരണം എനിക്ക് വേറൊരു പണിയും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു, താങ്കൾക്ക് ആ ഒരു പണി മാത്രമാണ് അറിയുന്നതെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് റൂഹില്ലാത്തതിന്റെ ഫോട്ടോകൾ വരക്കാം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് മരങ്ങളുടെ ഇത് വരക്കാം, അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്തുക്കളുടെ ഫോട്ടോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നിങ്ങൾക്ക് വരക്കാമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനേക്കാളും നല്ലൊരു നന്മ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തെറ്റുകൾ എതിർത്ത് പരസ്യമായി പറയേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ ആ തെറ്റുകൾക്ക് പകരം വേറൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മതിയാകും. ചില സാഹചര്യങ്ങളിൽ ചില തെറ്റുകളിൽ മൗനം പാലിച്ചാൽ ആ തെറ്റ് മാറാൻ സാധ്യതയുണ്ട്. ചില തെറ്റുകൾ നമ്മൾ മൗനം പാലിച്ചാൽ അത് മാറാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, വീട്ടിൽ ഭാര്യ ഒരു തെറ്റ് ചെയ്തു, അവിടെ നമ്മൾ ഭാര്യയോട് മോശമായി അല്ലെങ്കിൽ ശക്തമായി പറയാതെ നമ്മൾ മൗനം പാലിച്ചാൽ അവരത് മനസ്സിലാക്കി ഒഴിവാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ പറയുന്നു, നമുക്കൊരു സൂചന കൊണ്ട് തെറ്റ് ഇല്ലാതാക്കാൻ സാധിക്കുമെങ്കിൽ ആ സൂചനയിൽ നമ്മൾ നിർത്തുക, അതിന്റെ അപ്പുറമുള്ള കാര്യത്തേക്ക് നമ്മൾ പോകണ്ട. ഒരു സഹോദരനൊരു സൂചനയിലൂടെ ഒരു തെറ്റാണ് അത് ഒഴിവാക്കണം എന്നൊരു സൂചനയിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ സൂചനയിൽ നമ്മൾ നിർത്തുക, അതിനപ്പുറം നമ്മൾ പറഞ്ഞ് അദ്ദേഹത്തെ വഷളാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റുകൾ നാവുകൊണ്ട് എതിർക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ പറഞ്ഞതുപോലെ ഹഖ് അറിഞ്ഞിട്ടും അതിനോട് കിബിർ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് കഠിനമായി നമ്മൾ പറയേണ്ടി വരും. മൂന്നാമത്തെ മർത്തബ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒന്നാമത്തേത് കൈകൊണ്ട്, രണ്ടാമത്തേത് നാവുകൊണ്ട്, മൂന്നാമത്തേത് എന്താണ്? ഫമൻ ലം യസ്തതിഅ ഫബിഖൽബി, ഹൃദയം കൊണ്ട് അവൻ തെറ്റിനെ വെറുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു തെറ്റ് നമ്മൾ കണ്ടു, നമുക്കത് മാറ്റാൻ സാധിക്കുന്നില്ല, നമുക്ക് അധികാരമില്ല, അല്ലെങ്കിൽ നാവുകൊണ്ട് പറയാനും സാധിക്കുന്നില്ല, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് മനസ്സുകൊണ്ട് നമ്മൾ വെറുക്കണം. എന്ത് തെറ്റാണോ നമ്മൾ കാണുന്നത് അത് മനസ്സുകൊണ്ട് വെറുക്കണം. അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യണം. എന്താണ് അതിന് ഉദാഹരണം? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല പറയുന്നു, ഒരു മജ്ലിസിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ആൾക്കാർ ഗീബത്ത് പറയുന്നു, ആൾക്കാരെ സംബന്ധിച്ച് പരദൂഷണം പറയുന്നുണ്ട്. നമുക്കത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരെ തടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന ആ തെറ്റ് മനസ്സുകൊണ്ട് വെറുക്കുക, അതിന്റെ കൂടെ എഴുന്നേറ്റ് പോവുകയും ചെയ്യുക. അതിന്റെ കൂടെ എഴുന്നേറ്റ് പോവുകയും ചെയ്യുക. ഇനി ഒരു മജ്‌ലിസിൽ നമ്മളിരുന്നു, അവിടെ മ്യൂസിക് ഉണ്ട്, നമുക്കത് നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് മനസ്സുകൊണ്ട്, അത് മോശമായൊരു കാര്യമാണ്, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് എഴുന്നേറ്റ് നമ്മൾ പോവുക. അതല്ലാതെ നമ്മൾ മനസ്സുകൊണ്ട് എതിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫലാ തഖഉദു മഅഹും, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാനേ പാടില്ല, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാനേ പാടില്ല. ഈ മൂന്ന് കാര്യവും പറഞ്ഞതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദാലിക അളഅഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും അവസാനത്തെ പദവി. ഒന്നിക്കൽ കൈകൊണ്ട് എതിർക്കണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം പറയണം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം. ഇനി ആരും ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, വലൈസ വറാഅ ദാലിക മിനൽ ഈമാൻ ഹബ്ബതു ഹർദൽ, അതിനെ അതും ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ മനസ്സിൽ ഈമാനിൽ നിന്ന് ഒന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു ഹദീസിന്റെ അല്ലെങ്കിൽ ഈ അവന്റെ മനസ്സിൽ ഈമാനില്ല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നു, അവൻ കാഫിറാകും എന്നാണ് ഉദ്ദേശം. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം അല്ലാഹു അലം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത് പോലെ അവൻ കാഫിറാവുകയില്ല, മറിച്ച് അവൻ ഒരു പ്രതിഫലവും ലഭിക്കില്ല എന്നാണ് ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം. ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ, സാധാരണ ഒരു തെറ്റാണെങ്കിൽ അത് കാരണം അവൻ കാഫിറാവൂല, പിന്നെ എങ്ങനെയാണ് എതിർക്കാത്ത വ്യക്തി കാഫിറാവുക? പിന്നെ എങ്ങനെയാണ് എതിർക്കാത്ത വ്യക്തി കാഫിറാവുക? അതുകൊണ്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള ഈ വിഷയത്തിൽ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാൻ സാധിക്കും, ഒരു വ്യക്തി മനസ്സുകൊണ്ടും എതിർക്കുന്നില്ല എങ്കിൽ അവൻ ഒരു പ്രതിഫലവുമില്ല, അവന്റെ ഈമാൻ അത്രയും ബലഹീനമാണ്, പക്ഷേ അവൻ കാഫിറാവുകയില്ല, അവൻ കാഫിറാവുകയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു വ്യക്തി കള്ളുകുടിക്കുന്നത് കണ്ടു, നമ്മളത് കൈകൊണ്ട് എതിർത്തിട്ടില്ല, നാവ് കൊണ്ടും പറഞ്ഞു കൊടുത്തിട്ടില്ല, മനസ്സിലും വെറുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ കാഫിറാവും. ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറയുന്നു, അവിടെ നമ്മൾ കാഫിറാവുകയില്ല. കാരണം ആ കള്ളുകുടിച്ച വ്യക്തി കള്ളുകുടിക്കുന്ന കാരണം കാഫിറാവൂല, പിന്നെ എങ്ങനെയാണ് എതിർക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം കാഫിറാവുക? അതുകൊണ്ട് കാഫിറാവില്ല, പക്ഷേ തീരെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റുകൾ എതിർക്കുമ്പോൾ, നന്മകൾ കൽപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റുകൾ എന്നും തെറ്റ് തന്നെയാണ്. തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യം എപ്പോഴും ഹറാമാണ്. അൽ ഹറാമു യബ്ഖാ ദായിമൻ ഹറാമ, അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം എപ്പോഴും ഹറാമാണ്. ആ ഹറാമിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഒരു തെറ്റ് നമ്മൾ കണ്ടാൽ അത് തെറ്റാണ്, ആ വിഷയത്തിൽ ഇന്ന ഇന്ന തെളിവുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഉദാഹരണത്തിന്, ഒരു സഹോദരൻ മ്യൂസിക് കേൾക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക, മ്യൂസിക് ഹറാമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. സലഫുകൾ ആ വിഷയത്തിൽ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ആ വിഷയത്തിൽ കിതാബിൽ പല കാര്യങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മ്യൂസിക് ഹറാമാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ചില ആൾക്കാർ എങ്ങനെ പറയാം, സൗദി അറേബ്യയിലുള്ള മ്യൂസിക് ഹറാമാണ്, സൗദി അറേബ്യയിൽ റിയാദിൽ നടന്ന മ്യൂസിക് പ്രോഗ്രാം ഹറാമാണ്, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ എതിർക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഇബാദത്ത് ശരിയത്ത് പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാഹിയുടെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മ്യൂസിക് വിലക്കിക്കൊണ്ട് ഇന്ന ഇന്ന ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സൗദിയിൽ ഇന്ന ഇന്ന സ്ഥലത്തുള്ള മ്യൂസിക് എന്ന് പറയുമ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ചോദ്യം നിർത്താൻ ഷെയ്ഖ് പറഞ്ഞു, മ്യൂസിക് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഹറാമാണ്, അത് സൗദിയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഹറാമാണ്. കാരണം ചില ആൾക്കാർ ആ ചോദ്യത്തിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഭരണാധികാരികളെ കുറ്റം പറയാൻ, അവിടെയുള്ള ഭരണാധികാരികളെ കുറ്റം പറയാൻ. ചില ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഒരു താടി ഉണ്ടാവില്ല, എന്നിട്ട് പറയും ഇന്ന രാജ്യത്തെ രാജാവ് താടി പഠിക്കുന്നത് ഹറാമാണ്. താടി ആര് പഠിച്ചാലും ഹറാമാണ്, അത് ഏത് രാജാവ് പഠിച്ചാലും, ഏത് ഭടൻ അല്ലെങ്കിൽ ഏത് പ്രജ പഠിച്ചാലും താടി പഠിക്കൽ ഹറാമാണ്. കാരണം ഉബൂദിയത്തിന്റെ വിഷയത്തിൽ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ എല്ലാവരും അടിമകളാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ എതിർക്കുമ്പോൾ തെറ്റ് പറഞ്ഞു കൊടുക്കുക, എന്താണ് തെറ്റ് ആ തെറ്റ് പറയുക. അതല്ലാതെ ആ തെറ്റ് ഒരു നാടുമായോ അല്ലെങ്കിൽ പ്രത്യേകം ഒരു വ്യക്തിത്വമായോ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് സ്വാലിഹ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ ഒരു ദിവസം ഒരു മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫോട്ടോ ഓർമ്മയ്ക്ക് വേണ്ടി ഫ്രെയിം ചെയ്തുകൊണ്ട് തൂക്കിവെക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അവിടെ ഒരു വ്യക്തി ഷെയ്ഖ് ഇബ്നു ഉസൈമിനോട് ചോദിച്ചു, രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ മലിക് അബ്ദുള്ള പോലെയുള്ള രാജാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ചോദ്യം നിർത്താൻ, മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഷെയ്ഖ് പറഞ്ഞു, ഫോട്ടോ ആര് വെച്ചാലും ഓർമ്മയ്ക്ക് വേണ്ടി ആര് വെക്കുകയാണെങ്കിലും അത് ഹറാമാണ്. അതുകൊണ്ട് അങ്ങനെയായിരിക്കണം നമ്മൾ തെറ്റുകൾ എതിർക്കുന്നത്. തെറ്റുകൾ എതിർക്കുമ്പോൾ ആ വിഷയത്തിൽ എന്താണോ ശരിയായി പഠിപ്പിക്കുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ ഇന്ന ആള് ചെയ്യുന്ന തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതവിടെ ഗീബത്തായി മാറി. ഒരു സഹോദരൻ ചെയ്തിരിക്കുന്ന തെറ്റാണെങ്കിൽ പോലും അത് പരസ്യമായി പ്രചരിപ്പിക്കുക എന്നുള്ളത് ഗീബത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റുകളാണ് നമ്മൾ പറയേണ്ടത്. ഈ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് സൗദിയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് വശത്താണെങ്കിലും അള്ളാഹുവിന്റെ ഹുക്മ് ഒന്നാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ തെറ്റുകൾ എതിർക്കുമ്പോൾ യാതൊരു കാരണവശാലും ചൂഴ്ന്ന് അന്വേഷിച്ചുകൊണ്ട് തെറ്റുകൾ എതിർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ, ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തെറ്റുകൾ കാണുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും തെറ്റുകൾ കണ്ടാൽ, നമ്മുടെ മുമ്പിൽ ഒരാൾ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായി ഒരു സഹോദരൻ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അവിടെ എതിർക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലാതെ ചൂഴ്ന്ന് അന്വേഷിച്ചുകൊണ്ട് ഓരോരോ ആൾക്കാരുടെ തെറ്റ് പരിധി പിടിച്ച് എതിർക്കുക എന്നുള്ളത് ശരീഅത്ത് അനുവദിക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തബിഉ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. ومن تتبع عورته اخيه تتبع الله عورته, ആരെങ്കിലും തന്റെ സഹോദരന്റെ ന്യൂനതകൾ അന്വേഷിക്കുകയാണെങ്കിൽ അവന്റെ ന്യൂനത അല്ലാഹു സുബ്ഹാനഹു വതആല അന്വേഷിക്കും. വമൻ തതബ അല്ലാഹു ഔറത, ആരുടെയെങ്കിലും ന്യൂനതകൾ ഓരോന്നായി അല്ലാഹു സുബ്ഹാനഹു വതആല ചൂഴ്ന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ, യഫ്ലഹുഹു ഫീ ജൗഫി ബൈതി, അവന്റെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അവഹേളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ചില ആൾക്കാർക്കുള്ള സൂക്കേട് എന്താണ്? സൗദി ഭരണാധികാരി ചെയ്യുന്ന തെറ്റെന്താണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, കിട്ടിയാൽ ശരിയാണോ തെറ്റാണോ എന്നും നോക്കൂല, അതിന്റെ താഴെ രണ്ട് ക്യാപ്ഷൻ ഇട്ട് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കും, അതുപോലെ തന്നെ വാട്സാപ്പിൽ പ്രചരിപ്പിക്കും. ഇതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. എന്നിട്ട് അവരെന്താ പറയാ, നന്മ കൽപ്പിച്ചതാണ്, തിന്മ വിലക്കിയതാണ്. ആ രീതിയിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബാറകല്ലാഹു ഫീക്കും, ഒരു തെറ്റ് നമ്മൾ എതിർക്കുന്നതിലൂടെ അതിനേക്കാളും വലിയൊരു തെറ്റുണ്ടാവരുത്. നമ്മളൊരു സഹോദരനൊരു തെറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ തെറ്റ് വിലക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ, അതിനേക്കാളും വലിയൊരു തെറ്റിന് അത് വഴിയൊരുക്കാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വിഷയത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഫിഖുൽ മആലാത്ത്, ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അതിനുശേഷം എന്തുണ്ടാകും അത് നമ്മൾ ചിന്തിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, തെറ്റുകൾ എതിർക്കുക എന്നുള്ളത് നാല് മർത്തവകളിലാണ്, അല്ലെങ്കിൽ നാല് ഘട്ടങ്ങളാണ്. ഒന്നാമത്തേത്, ഒരു വ്യക്തി ഒരു തെറ്റ് നീക്കിക്കൊടുത്താൽ അതിന് പകരമായി അവിടെ ഖൈർ സ്ഥാപിക്കാൻ പറ്റുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അവിടെ തെറ്റ് വിലക്കുക എന്നുള്ളത്, തിന്മ വിരോധിക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരാളുടെ മകൻ ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടു, അപ്പൊ അയാൾക്കറിയാം ഞാനിത് അവനെ വിലക്കുകയാണെങ്കിൽ അവിടെ ഖൈർ സ്ഥാപിക്കാൻ എനിക്ക് സാധിക്കും എന്നുറപ്പാണെങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് വിലക്കൽ വാജിബായ കാര്യമാണ്, നിർബന്ധമായി നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു സഹോദരനോട് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം അത് അംഗീകരിക്കാൻ നമുക്കറിയാം. ഒരു സഹോദരൻ നെര്യാണിക്ക് താഴെ വസ്ത്രമിട്ടു, അയാളോട് നെര്യാണിക്ക് മുകളിൽ ധരിക്കാൻ പറഞ്ഞാൽ അയാൾ ധരിക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ അയാളോട് പറയുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. രണ്ടാമത്തേത്, ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, അവൻ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ ആ തെറ്റിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവൻ ഒരു അഞ്ച് ഹറാമ് ചെയ്യുന്നവരാണെങ്കിൽ, ഉദാഹരണത്തിന് അവനോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവൻ പിന്നെ രണ്ട് ഹറാമേ ചെയ്യൂ, അങ്ങനെയാണെങ്കിലും അവിടെ നമ്മളത് പറഞ്ഞു കൊടുക്കണം, അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി നമ്മളൊരു തെറ്റ് ഒരാളോട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു, അയാൾ ആ തെറ്റ് ഒഴിവാക്കി അതുപോലെയുള്ള മറ്റൊരു തെറ്റ് അയാൾ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ഏതൊരു വിഷയമാണോ നമ്മൾ വിലക്കുന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം, അത് ഓരോ സാഹചര്യം അനുസരിച്ച് മാറ്റം വരും. നാലാമത്തെ അവസ്ഥ എന്താണ്? ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് നമ്മൾ നീക്കുന്നതിലൂടെ അതിനേക്കാളും വലിയ തെറ്റാണ് അവൻ ചെയ്യാൻ സാധ്യതയുള്ളതെങ്കിൽ അവിടെ യാതൊരു കാരണവശാലും തെറ്റ് വിലക്കാൻ പാടില്ല. അവിടെ യാതൊരു കാരണവശാലും തെറ്റ് വിലക്കാൻ പാടില്ല. ഇഅ്ലാമുൽ മുവഖ്ഖിഈനിൽ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഒരു ദിവസം തർത്താരികളുടെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. താർച്ചാരികളുടെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാരുമുണ്ട്. ഈ സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള നടന്നു പോകുമ്പോൾ താർച്ചാരികൾ അവിടെ ഇരുന്നു കൊണ്ട് മദ്യപിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കൂടെയുള്ള ആൾക്കാർ അവരുടെ അരികിലേക്ക് പോയിക്കൊണ്ട് മദ്യപിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരുങ്ങിയപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അവരോട് പറഞ്ഞു, അവരെ നിങ്ങൾ തടുക്കണ്ട, അവർ കള്ളുകുടിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇവരാകെ ആശ്ചര്യപ്പെട്ടു, എന്തുകൊണ്ടാണ് ഹറാമായ കാര്യം അവർ ചെയ്തോട്ടെ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്. റഹിമഹുള്ള ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അവർ കള്ളുകുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കള്ളുകുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരനങ്ങാതെ അവരെ കാര്യം നോക്കി അവിടെ ഇരിക്കും. നേരെ മറിച്ച് അവർ ബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ അവർ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കും, മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തും, മുസ്ലിം സ്ത്രീകളെ മോശമായ രീതിയിൽ അവർ ഉപയോഗിക്കും. അതുകൊണ്ട് അവർ കള്ളുകുടിക്കുന്നതാണ് ഏറ്റവും ഖൈർ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു തെറ്റ് നമ്മൾ എതിർക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആശയം വെച്ചുകൊണ്ടല്ല, മറിച്ച് ഞാൻ ഈ തെറ്റ് എതിർത്താൽ അതിനുശേഷം എന്ത് സംഭവിക്കും അത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ തെറ്റ് എതിർത്താൽ അതിനേക്കാളും വലിയൊരു ഷർറാണ് ഇവിടെ വരാൻ പോകുന്നതെങ്കിൽ യാതൊരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിനെ വ്യക്തമായ ഖുർആനിലും ഹദീസിലും അടിസ്ഥാനം കാണാം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. അതിന് ഇസ്ലാം വലിയ സ്ഥാനം നൽകിയത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? അവർ അത് കാരണത്താൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കും. അവർ അത് കാരണത്താൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കും. അപ്പൊ നിങ്ങൾ അവരുടെ വിഗ്രഹത്തെ ചീത്ത വിളിക്കുമ്പോൾ അത് കാരണം ചീത്ത വിളിക്കപ്പെടുന്നത് ആരാണ്? അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അത് വലിയ പാപമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ മക്ക ഫതഹിൽ, മക്ക മുസ്ലിം രാജ്യമായതിനു ശേഷം, ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അന്ന ഖൗമക ഹദീത് വഹദ് ബിശിർക്ക് ലഹദിംതുൽ കഅബ വലറദത്തുഹാ അലാ ഖവാഇദ് ഇബ്രാഹിം. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഈ ആൾക്കാർ അല്ലെങ്കിൽ മക്കയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പൊ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഈമാനും അഖീദയും ഒന്നും ശരിയായ രീതിയിൽ ഉറച്ചിട്ടില്ല. അവർ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരല്ലായിരുന്നു എങ്കിൽ ഈ കഅബ പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതതുപോലെ ഞാൻ പണിയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് പ്രവാചകൻ കഅബ പൊളിക്കാതിരുന്നത്? പ്രവാചകൻ കഅബ പൊളിച്ചാൽ അതിന്റെ പേരിൽ സമീപകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർ വീണ്ടും കുഫ്രിലേക്ക് പോകുമോ എന്ന ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഇന്ന് കഅബയുടെ രൂപത്തിലല്ല ഇബ്രാഹിം നബി പണിതിരിക്കുന്നത്. ഹിജ്റു ഇസ്മായിൽ കഅബയുടെ അകത്തുപെട്ട സ്ഥലമാണ്. ഹിജ്റു ഇസ്മായിൽ കഅബയുടെ അകത്തുള്ള സ്ഥലമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുളിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഒരു അഅറാബി മസ്ജിദിലേക്ക് കയറി വന്നു. അദ്ദേഹം അവിടെ മസ്ജിദിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ മൂത്രമൊഴിക്കാൻ തുടങ്ങി. സഹാബത്ത് കോപിച്ചു, സഹാബത്ത് എഴുന്നേറ്റു. നമ്മൾ ചിന്തിച്ചു നോക്കേ, ഇന്ന് ആ ഒരു സംഭവം നടന്ന എന്തായിരിക്കും അവസ്ഥ? അടിച്ച അയാൾ എന്താക്കും? സഹാബത്ത് അടിക്കാൻ ഒരുങ്ങി, സഹാബത്തിന് ദേഷ്യം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഉഹു വലാ തുസ്ലിമു, അദ്ദേഹം മൂത്രമൊഴിക്കട്ടെ, അദ്ദേഹത്തെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്, അദ്ദേഹത്തെ ദ്രോഹിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം മൂത്രമൊഴിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അവിടെ ഒരു പാത്രം വെള്ളം നിങ്ങൾ ഒഴിക്കുക എന്ന് പറഞ്ഞു. വെള്ളം ഒഴിച്ചു, അവിടെ ശുദ്ധിയായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് പറഞ്ഞുകൊടുത്തു, അല്ലെങ്കിൽ ആ വന്ന അഅറാബിക്ക് പറഞ്ഞുകൊടുത്തു, മസ്ജിദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മസ്ജിദിൽ നിർവഹിക്കാൻ പാടില്ല എന്ന് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അവിടെ പ്രവാചകൻ എന്ത് ചോദിച്ചിട്ടില്ല, ഞാനൊരു സമുദായത്തിന്റെ നേതാവല്ലേ, അല്ലെങ്കിൽ ഇത്രയും അധികം സഹാബത്തിരിക്കുമ്പോൾ നിനക്കൊളുപ്പില്ലേ എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല, മറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അയാളോട് പറഞ്ഞു. ഇവിടെ സഹാബത്ത് അദ്ദേഹത്തെ പെട്ടെന്ന് ഓടിപ്പോയി വിലക്കിയിട്ടുണ്ടെങ്കിൽ മസ്ജിദിൽ മൊത്തത്തിൽ അയാൾ പെട്ടെന്ന് ഓടിപ്പോയാൽ മസ്ജിദിൽ മൊത്തത്തിൽ വൃത്തികേടാകും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായത് പ്രയാസമുണ്ടാകും, പെട്ടെന്ന് മൂത്രം പിടിച്ചു നിർത്തിയാൽ. ഇങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടാകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് വലിയ തെറ്റുകൾക്ക് വഴിയൊരുക്കും. പ്രവാചകൻ പെട്ടെന്ന് വിലക്കാൻ വേണ്ടി പറഞ്ഞാൽ വലിയ തെറ്റുകൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു തെറ്റ് നമ്മൾ നിരോധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു തെറ്റ് അത് കാരണത്താൽ യാതൊരു കാരണവശാലും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈ പറയപ്പെട്ട ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം നന്മ കൽപ്പിക്കുന്നതും തിന്മ വിലക്കുന്നതും. അവസാനമായി രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേത്, ചില സഹോദരങ്ങൾക്കുള്ള സംശയമാണ്, ബറകല്ലാഹു ഫീക്കും, ഒരു കല്യാണ പരിപാടിയിൽ നമ്മൾ പോയാൽ അവിടെ മ്യൂസിക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫദഹുല്ലാഹിയുടെ ഈ കാര്യം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ പങ്കെടുക്കാൻ പാടില്ല. ഇതൊരു പക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതിനുശേഷം ഷെയ്ഖ് അബ്ദുൽ മുഹ്സനോട് ചോദിക്കപ്പെട്ടു, ഒരു കല്യാണ വീട്ടിൽ അവിടെ ധാരാളം ഹറാമുകൾ നടക്കുന്നുണ്ട്, അവിടെ മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾ വേണ്ടതുപോലെ വസ്ത്രം ധരിച്ചിട്ടില്ല, ഞാൻ അഥവാ അവിടെ പോവുകയാണെങ്കിൽ ചില തെറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ അവിടെ പോയിക്കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫദഹുല്ലാഹ് പറഞ്ഞു, ഒരു തെറ്റാണ് അവിടെ ഉള്ളതെങ്കിലും യാതൊരു കാരണവശാലും അവിടെ ആ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല, യാതൊരു കാരണവശാലും അവിടെ ആ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഫളായിലുകൾ, നന്മ കൽപ്പിക്കലും അതുപോലെ തന്നെ തിന്മ വിരോധിക്കലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന നിബന്ധനകളോടുകൂടി അത് ഇബാദത്താണെന്ന് മനസ്സിലാക്കി കേവലം നമ്മുടെ ദേഹേച്ഛ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാതെ ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ച് അറിവോടുകൂടി വ്യക്തത വരുത്തിയതിനു ശേഷം നല്ല സൗമ്യമായി ആൾക്കാരുടെ പെരുമാറ്റത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും സ്വബർ ചെയ്തുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയാനും നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനും എപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുല്ലാ നൽകിയിരിക്കുന്ന ഒരു നസീഹത്ത് പറഞ്ഞിട്ട് നിർത്താം. അദ്ദേഹത്തോട് ചില ആൾക്കാർ, ചില വിദ്യാർത്ഥികൾ ചോദിച്ചു, ഇന്ന് വളരെയധികം ഷർറ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർക്കിടയിൽ തിന്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരോ ദിവസവും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള ഷർറ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ ആൾക്കാർക്കിടയിലാണെങ്കിൽ ധാരാളം ഷർറുകൾ, ദീനിന്റെ പേര് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്കിടയിലാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഫിത്നകൾ, ഇങ്ങനെ ഇത്രയും അധികം ഷർറ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരെന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി, ഹഫളഹുല്ലാ ഇമാം ബുഖാരി റഹിമഹുല്ലാ സുബൈർ ഇബ്നു അദി റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അവർ അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോയി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസഫ് വളരെ വലിയ അക്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹജ്ജാജ് ഇബ്നു യൂസഫ് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം വളരെ വലിയ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നൽകിയിരിക്കുന്ന നസീഹത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. അദ്ദേഹം പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ സബർ ചെയ്യുക, നിങ്ങൾ സബർ ചെയ്യുക. ഫൈന്നഹു ലാ യാതി ആമുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻ, വരാനിരിക്കുന്ന ഓരോരോ വർഷവും കഴിഞ്ഞ വർഷങ്ങളെക്കാളും മോശമായ വർഷമായിരിക്കും. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും മോശമാണ്, അടുത്ത വർഷം ഈ വർഷത്തേക്കാളും മോശമാണ്. അതുകൊണ്ട് ഫസ്ബിറു, നിങ്ങൾ സബർ ചെയ്യുക. സമിഅതുഹു മിൻ നബിയ്യിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അങ്ങനെ ഉപദേശം നൽകുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതാണ് ലോകത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ. ഓരോരോ ദിവസവും കഴിയുന്നതിനെ ഷെറുകൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയുന്നു, ഷെറ് കൂടലും അതുപോലെ തന്നെ ഖൈറ് കുറയലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാന പ്രകാരമാണ് നടക്കുന്നത് എന്ന ബോധം സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് ഇവിടെ ഷെറ് കൂടുന്നത്, അവന്റെ തീരുമാനം അനുസരിച്ചാണ് ഇവിടെ ഖൈറ് കുറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? നന്മയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, നന്മയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ആര് നന്മ കൽപ്പിക്കുന്നില്ലെങ്കിലും നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ നന്മ കൽപ്പിക്കുക, ആര് തിന്മ വിലക്കുന്നില്ലെങ്കിലും നമ്മൾക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ തിന്മ വിലക്കുക. തിന്മയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി നന്മയിൽ നമ്മുടെ ജീവിതത്തെ മുഴുക്കുക. തെറ്റുകൾ കാണുമ്പോൾ മനസ്സിൽ നന്മകൾ ഒഴിവാക്കാൻ ഒരിക്കലും നമ്മൾ സന്നദ്ധരാവാൻ പാടില്ല. ഒരു തെറ്റൊരാൾ ചെയ്യുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നത് കണ്ടാൽ ഞാനും അവരെ പോലെ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവേണ്ട. മറിച്ച് ആൾക്കാരെല്ലാവരും തെറ്റ് ചെയ്താലും നമ്മൾ ഖൈറിലാവാനുള്ള ഒരു ആവേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാ ഷെറിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ഇൽമാണ്. ഇൽമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വായിച്ചവൻ വളരെ വ്യക്തമായിട്ട് അവൻക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവസാന നാളിൽ ഇസ്ലാമാണ് ലോകത്ത് ഏറ്റവും ഉന്നതയിൽ നിൽക്കുക. അവസാന നാളിൽ ഇസ്ലാമാണ് ഏറ്റവും ഉന്നതയിൽ നിൽക്കുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശരിയായ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ തസാലു ത്വാഇഫതു മിൻ ഉമ്മതി അലൽ ഹഖ്ഖി ളാഹിരീൻ ഇലാ യൗമിൽ ഖിയാമ, അവസാന നാൾ വരെ ഒരു വിഭാഗം ഹഖിൽ ഉറച്ചു നിന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അവർ ഹഖിൽ ഉണ്ടാകും. ഒരു വിഭാഗം അവസാന നാൾ വരെ, അത് മുസൽസലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, താബിഈങ്ങളുടെ കാലത്തുണ്ട്, ഇന്നും അവർ ലോകത്തുണ്ട്. ഇനി അവസാന നാൾ വരെ, ഇസ്ലാമിന്റെ പൂർണ്ണമായ ഇസ്സത്ത് ലോകത്ത് ലഭിക്കുന്ന കാലം വരെ ഇവിടെ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഇൽമ് പഠിക്കുക. അതല്ലാതെ പരിഭ്രാന്തിപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഷെറിലാണ്, എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ടോ ഒന്നും നമുക്കൊരു ഉപകാരമില്ല. നമ്മൾ ഇൽമ് പഠിക്കുക, ഈ പറയപ്പെട്ട ഏറ്റവും നല്ല വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക എന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക, ഇൽമിന്റെ മജാലിസുകളിൽ നമ്മൾ മുന്നേറുക, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും തിന്മയിലാണെങ്കിലും നമ്മുടെ ശരീരം നന്മയിലായിക്കൊണ്ട് നമ്മൾ വെക്കുക. വല്ലാഹി സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ ഈ ദീൻ അവസാന നാളിൽ ഏറ്റവും അധികം ഇസ്സത്തിലായിരിക്കും. ഈ ദീൻ ഏറ്റവും അധികം ഇസ്സത്തിലായിരിക്കും, ലോകം മൊത്തം ഇസ്ലാമിന്റെ കീഴിലായിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ശക്തികൾ വന്നാലും ആരൊക്കെ പരിശ്രമിച്ചാലും എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഇസ്ലാമിനെ തകർക്കാൻ അവർക്ക് സാധ്യമല്ല. അത് നമുക്ക് ഇന്ന് വ്യക്തമായി നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഹഖിന്റെ ആൾക്കാരായി മുന്നിൽ നിൽക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. ദുനിയാവിന്റെ കാര്യങ്ങളൊന്നും നമ്മളെ വഞ്ചിതരാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ജീവിത മാർഗം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഒരു പരസ്പരം ദേഷ്യമോ അല്ലെങ്കിൽ അസൂയയോ അല്ലെങ്കിൽ പരസ്പരം ഒരു ഉദ്ദേശമോ ഇല്ലാതെ ദീനി വിഷയങ്ങളിൽ മുന്നേറാൻ, ദീന് പഠിക്കാൻ, ദീന് പ്രചരിപ്പിക്കാൻ, ദീനിന്റെ വാഹകരിൽ ഒരാളാവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ثبتنا على الهدى حتى نلقاك. اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على محمد وعلى اله وصحبه وسلم. سبحان الله وبحمده, سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك واتوب اليك.